இப்பொழுது நம்மத்திலே மலையாளம் சமரி நம்மத்திலே பகிர்ந்து கொள்வர் சகோதரர் ஆண்ட்ரியஸ் நைனன். சகோதரர் ஆண்ட்ரியஸ் நைனன் அவர்கள் வந்து மலையாளத்தில் நம்மோடு பகிர்ந்து கொள்வார்.
பிரிய சகோதரங்களே, ஊட்டியில் நின்றும் வந்த சகோதரன் ரவி அனுசரணம் என் விஷயத்தை குறிச்சான மீக ஆறின் எட்டினோடு பந்தப்பட்டு நம்மளோடு சுவிசேஷித்தது. பிலிப்பியர் ரெண்டிண்டே 8:9-11, 1 கொரிந்தியர் 15:27 அனுசரணத்தை சம்பந்திச்சு பிரதிபாதிக்கிற வேதபாகங்கள் பிலிப்பியர் அது நம்ம கர்த்தாவிட் ஏற்றவும் அனுசரணத்தின் மதியாய ஒரு தெளிவாய் நமக்கு லபிக்கிற வேதபாவமான ஈ பூமி நம்ம மண்பாத்திரங்களான அது வேகத்தில் உடஞ்சு போகாவதான. அது மாத்திரமல்ல அது சோர்ந்து போகாவும் பாத்திரவான. அங்கே உள்ள பாத்திரத்தில் உடஞ்சு போகாவது அது உடஞ்சு போகாது சூஷிக்கிறது போல தே சோர்ந்து போகிற ஈ பாத்திரத்தில் நிரந்தரமாக சோர்ந்து போகாவின ஆ அவஸ்தில் அதை வீண்டும் வீண்டும் நிறச்சு அது சூஷிக்குவான் தக்கவண்ணம் நம்ம கடப்பட்டவரான. மத்தாய் 13:3 கர்த்தாவ் விதக்காரிண்ட உபம பரையுபோல் ஆ வித்து வீழனது 4 ஸ்தலங்களிலான. ஒன்று வழியருகே, மட்டொன்று பாறப்புறத்து, வேறொன்று முள்ளினிடையில், மட்டொன்று நல்ல நிலத்து. இல்ல நிலத்து வீண வித்து அது 30, 60, 100 மேனி விளவு நல்குண்டு. இவட கர்த்தாவ் பரையிறது செவியுள்ளவன் கேள்க்கட்டேனான். ஆ கேள்வி அனுசரணத்தை தனியான காணிக்கிறது. அனுசரணத்தின் பலமாய் அது அனுரூபமாயிருக்கிற ஒரு ஹிருதயத்தின் அவஸ்தையில் மாத்தமே நல்ல விளவு கொடுக்குவான் சாதிக்கத்துள்ளூ. பிரிய சகோதரன் பண்ணதுபோல தான் ஹிருதயமான ஈ நல்ல நிலம் என்னது. ஹிருதயத்தை ஆஸ்பதமாக்கியான நல்லதாணோ என்னோ தீர்மானிக்கிறது. அப்போ ஹிருதயத்தையான ஈ நிலம் காணிக்கும்போல் அது நல்லதாயிருக்க என்பது ஆ விதத்தில் உள்ள ஒரு அனுசரணாதீதமாக ஒரு மனசான என்ன. அப்போ அதுகொண்டு நிலம் நாயல் மாத்தமே அல்ல அனுசரிக்க அனுரூபமாக ஒரு ஹயமாயிருந்தால் மாத்தமே தெய்வத்தின் ஆ வச்சனங்களாக வித்தது ஃபலவத்தாய் தீரையுள்ளும். அப்போ நிலத்து நின்று வளரன அது அதில் லபிக்கிற ஆ நல்ல விளவு அது ஃபலம் ஆத்மாவிட் ஃபலமாக ஆ விதத்திலுள்ள ஃபலம் லபிக்க நல்ல ஹயங்களுக்கு மாத்தமே சாதிக்கூ. இது நமக்கு ஆவசியமாக முழு சமர்ப்பணமான அங்கே பூர்ணாயிட்டும் சமர்ப்பிக்கிற ஒரு மனோபாவத்தின் மாத்தமே நல்ல ஹயமாக பற்றுள்ளு. அதில் மாத்தமே யதார்த்தமாக ஃபலம் உண்டாகும். இப்போ சமர்ப்பணம் என்னது ஒரு உடம்படியான. எந்த ஈ உடம்படி என்னது நமக்கறியம். சுயத்தினும் லோகத்தினும் ஜடத்தினும் லோகத்தினும் மரிச்சு தெய்வத்தினாய் ஜீவிக்க என்ன அது ஒரு யாகார்ப்பணமான. இப்போ ரோமலேகனம் 12 அத்தியாயத்தில் கர்த்தாவிட் மனசலிவு ஓர்ப்பிச்சு ஞான் நீங்களை பிரபோதிப்பிக்கிறது நீங்கள் ஜீவனும் விசுத்தியும் உள்ள யாகமாக நீங்களே தான் தெய்வத்தின் வேண்டி சமர்ப்பிப்பீன். இப்போ சமர்ப்பணம் என்னது அது. அப்போ அதுகொண்டு அது நம்ம சரீரத்தை ஏதெங்கிலும் விதத்தில் தெய்வத்தின் கொடுக்க ஆ ஒரு சாமானியமான அர்த்தத்திலல்ல, மறைச்சு கேரக்டர் அது ദൈവത്തിന് അനുരൂപമായ രീതിയിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം നമ്മളെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം അതായത് കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകുവാൻ തക്കവണ്ണം. അപ്പം എവിടം വരെ നമുക്ക് ആവശ്യമായിരിക്കുന്നു കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകുവാൻ, അതുവരെയും നമ്മൾ അത് വളരുവാൻ തക്കവണ്ണം പ്രവർത്തിക്കേണ്ടവരാണ്. ഇതിനൊരിക്കലും നമ്മുടെ പഴയ സ്വഭാവം, പഴയ മനുഷ്യന്റെ ആ സ്വഭാവം ഒരിക്കലും തടസ്സമാകരുത്. ജഡീയമായിരിക്കുന്ന ഈ പഴയ മനുഷ്യന്റെ സ്വഭാവം നമ്മളെ എപ്പോഴും ഒരു മുടന്തനാക്കി മാറ്റുന്നു. നമ്മളെ പൂർണ്ണമായിരിക്കുന്ന ഒരു മനുഷ്യനായിരിക്കുവാൻ അനുവദിക്കുന്നില്ല. ഇത് ശരീരത്തിന്റെ അപൂർണതയെക്കുറിച്ചല്ല, മറിച്ച് നമ്മുടെ ആത്മാവിന്റെ അല്ലെങ്കിൽ ആ പുതിയ മനുഷ്യന്റെ വൈകല്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ശരീരമെന്നത്, ഒരു മനുഷ്യനെന്നത് എല്ലാ അർത്ഥത്തിലും അവയവങ്ങൾ പൂർണ്ണമായിരിക്കുന്നത് പോലെ തന്നെ ഏതെങ്കിലും അതിന് കുറവുണ്ടെങ്കിൽ അതിനെ ഒരു പൂർണ്ണമായ മനുഷ്യനെന്ന് പറയുവാൻ സാധിക്കാത്തതുപോലെ തന്നെ ആത്മാ പുതിയ മനുഷ്യനിലും ഈ പുതിയ മനസ്സിന്റെ കുറവുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ വ്യക്തിത്വത്തിന്റെ കുറവുകളുണ്ടെങ്കിൽ അതും അതിനെ അപൂർണമായിരിക്കുന്ന ഒരു വ്യക്തിത്വമെന്നേ പറയാൻ സാധിക്കത്തുള്ളൂ. ഉദാഹരണത്തിന് ലോകം മുഴുവൻ ഒരു മാനസിക രോഗ ആശുപത്രി പോലെയാണ്. ഓരോരുത്തരും അതിൽ പല തലത്തിലുള്ള ആൾക്കാരുണ്ട്. ഡോക്ടറായിട്ടും എഞ്ചിനീയറായിട്ടും ടീച്ചേഴ്സായിട്ടൊക്കെയും അവരെയൊക്കെ അവിടെ സംതൃപ്തിപ്പെടുത്തുന്ന അവരുടെ പഴയ സ്വഭാവം തന്നെയാണ്. ആ വിധത്തിലല്ല നമ്മൾ ഈ മാനസികമായിരിക്കുന്ന വൈകല്യത്തിലല്ല, മറിച്ച് പൂർണ്ണമായിരിക്കുന്ന മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് പഴയ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ അതിനെ മരിപ്പിച്ചിട്ട് ആ പുതിയ സ്വഭാവത്തിലേക്ക് നമ്മൾ വളരണം, അതിനെ നേടണം. മറ്റൊരുദാഹരണം അതിവിശുദ്ധ സ്ഥലത്തെ ധൂപകലശമാണ്. അത് ഒരു തീ ശരീരത്തിലെ ആഗ്രഹങ്ങളെ മരിപ്പിച്ച് സൗരഭ്യവാസനയായി തീർക്കുന്നു. അപ്പം അതിവിശുദ്ധ സ്ഥലത്തെ ധൂപകലശത്തിലെ തീ എന്തു ചെയ്യുന്നു? അതുപോലെ തന്നെ ഈ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ജഡീകമായിരിക്കുന്ന ആഗ്രഹങ്ങളെ മരിപ്പിച്ച് സൗരഭ്യവാസനയായി തീർക്കാൻ ഈ തീ ആകുന്ന ആ അനുഭവങ്ങൾ നമ്മളെ ഉപകരിക്കപ്പെടുന്നു. പഴയ സ്വഭാവവും പുതിയ സ്വഭാവവും തമ്മിൽ ഒരിക്കലും ചേരത്തില്ല. ജഡസ്വഭാവവും ആത്മസ്വഭാവവും തമ്മിൽ ഒരിക്കലും ചേരുകയില്ല. അത് തമ്മിൽ വൈരുദ്ധ്യമുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ സമർപ്പണം എന്ന് പറയുമ്പോൾ സ്വയത്തിനും ലോകത്തിനും മരിക്കുക എന്നത് പരമപ്രധാനമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഉദാഹരണത്തിലെ പിരമിഡിലെ പാസേജിൽ എത്ര ഉയരത്തിൽ ഗ്രൈറ്റോയിൽ എത്തിയിട്ട് നമ്മൾ തിരിഞ്ഞു നമ്മൾ നോക്കിയാൽ നാം കാണുന്നത് അഗാധമായിരിക്കുന്ന ഒരു ഗർത്തമാണ്, ഒരു പിറ്റുന്ന ആ സ്ഥലമാണ്. അത് നമ്മളെ പുറകോട്ട് നയിക്കുന്ന ഒരു ചിത്രമാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ എത്ര ഉയരത്തിലേക്ക് നമ്മൾ ആത്മീയമായിട്ട് വളർന്നാലും നമ്മൾ പുറകിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ ജഡസ്വഭാവത്തിന്റെ അനുഭവങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണുള്ള ഒരു അനുഭവമായി മാറും. അതായത് നമ്മുടെ അഗാധമായിരിക്കുന്ന ഗർത്തം ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ നിത്യമായിരിക്കുന്ന ഒരു നാശത്തിന്റെ അനുഭവമായിട്ട് തന്നെ. അതുകൊണ്ട് നമുക്കിതിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് വന്നു പോകാതെ, ഈ വീഴ്ചയുടെ ഒരു അനുഭവത്തിലേക്ക് വന്ന് നമ്മൾ നഷ്ടപ്പെടാതിരിക്കുവാൻ താഴ്മ, അതാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ഏതൊക്കെ സ്വഭാവത്തിൽ നമ്മൾ വളർന്നാലും താഴ്മ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒന്നാണ്. എങ്ങനെ നമുക്ക് താഴ്മ വളർത്തിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതിന് ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുക എന്നുള്ളതാണ്, ദൈവത്തിന്റെ വചനം അനുസരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അനുസരിച്ച് ശീലമാവുമ്പോഴാണ് അത് താഴ്മയിലേക്ക് നമ്മളെ വഴി നടത്തുന്നത്. ആന്റി ഈ പിരമിഡിലെ ആന്റി ചേംബറിൽ കാണിക്കുന്ന സ്കൂൾ ഓഫ് ക്രൈസ്റ്റും മോസ്റ്റ് ഹോളി പ്ലേസുമാണ്. ഇപ്പം കർത്താവിന്റെ ആ പാഠശാലയിലെ വിദ്യാർത്ഥികളായിരിക്കാൻ ആ ഗുരുവിന് ശിഷ്യപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് നമുക്ക് ശീലമാക്കിയെടുക്കാൻ, ഈ നല്ല ഗുണത്തെ ശീലമാക്കിയെടുക്കാൻ സാധിക്കും. ഇപ്പം കിങ്ങിന്റെ രാജാവിന്റെ മുറിയിലേക്ക് പോകണമെങ്കിൽ ഗ്രാനൈറ്റ് സ്ലാവ് അവിടെ ഉണ്ടായിരിക്കുന്ന ഗ്രാനൈറ്റ് സ്ലാവ് കുനിഞ്ഞ് വേണം പോകുവാൻ. ഈ ഗ്രാനൈറ്റ് എപ്പോഴും കാണിക്കുന്നത് ദൈവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങളെയാണ്, പ്രമാണങ്ങളെയാണ്. കുനിഞ്ഞു പോകുന്നത് കാണിക്കുന്നത് അതിനോട് കീഴ്പ്പെട്ട് നമ്മൾ ജീവിക്കുന്നതിനെ കുറിച്ചാണ്, ദൈവത്തിന്റെ വഴിയിൽ കൂടെ അല്ലെങ്കിൽ ദൈവീയ പ്രമാണങ്ങൾക്ക് നമ്മൾ വിധേയപ്പെട്ടിരിക്കുന്നതിനെയാണ്. ഇങ്ങനെ ആരൊക്കെ അനുസരണമുള്ള ഒരു നടത്ത അതിന് തയ്യാറാകുന്നോ അവർക്ക് മാത്രമായിരിക്കും ഈ ഓട്ടത്തിൽ വിജയിക്കാൻ സാധിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ ഇടയാകുന്നത്. അല്ലാത്തവർ അത് പരാജയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ആയിത്തീരും. മൂന്നാം വാല്യത്തിൽ 10 കന്യകമാരെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവിടെ പറയുന്ന ആ കൊയ്ത്തിൻ വേലയിൽ 10 പേരിൽ 5 പേർ അനുസരണത്തിന്റെ ഫലമായിട്ട് അവർ വിളക്കിൽ എണ്ണയുമായി കാത്തിരുന്നു. എന്നാൽ 5 പേർ അതിന് സാധിക്കാതെ പോയവരാണ്. ഇപ്പൊ നമ്മൾ അവരുടെ ഫലം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ യോഹന്നാൻ 6:5-10 വാക്യങ്ങൾ. അവിടെ യേശു 5000 പേരെ പോഷിപ്പിക്കുന്ന ഒരു ചിത്രമാണ്. അത് ശിഷ്യന്മാരുടെ കൈവശം ഇത്രയും പേർക്ക് കൊടുക്കാൻ പോട്ട് ഒരാൾക്ക് പോലും കൊടുക്കാനുള്ള ഭക്ഷണം കരുതിയിട്ടില്ല, അവരുടെ കൈവശമില്ല. എങ്കിലും കർത്താവ് പറഞ്ഞപ്പോൾ പൂർണ്ണ അനുസരണമുള്ളവരായി അവരവരെ അവരൊരു പുൽത്തട്ടി ഉണ്ടായിരുന്നു, അവിടെ ഇരുത്തുകയാണ് ചെയ്തത് ഭക്ഷണത്തിന് വേണ്ടി. അടുത്തൊരു ഉദാഹരണം, ധൂപവർഗം കലശത്തിൽ ഇടുന്നത് 3 വസ്തുക്കളാണ്. അത് സ്നേഹം, വിശ്വാസം, അനുസരണം എന്നിവയെ കാണിക്കുന്നു. അവിടെയും അനുസരണം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അനുസരണം എന്നത് ഈ 3 കാര്യത്തിന്റെയും അവസാനത്തെ പരിശോധനയാണ്. ഇപ്പം ഇന്ന് സഭയുടെ പരിശോധന ആണെങ്കിൽ 1000 ആണ്ടിൽ മില്ലീനിയത്തിൽ പുനരുത്ഥാനം ചെയ്തു വരുന്ന ലോകത്തിന്റെ പരിശോധനയായിരിക്കും. അവിടെയും അനുസരണമാണ് പ്രധാനം. അനുസരിക്കുന്നവർ ജീവനിൽ എക്കാലവും ജീവിക്കും. പുനരുത്ഥാനത്തിൽ വരുന്ന പൊതു ലോകത്തിന് മാതൃകയായിട്ട് സകലത്തിലും അനുസരണം പഠിച്ച് തികഞ്ഞവനായ കർത്താവിന്റെ ആ ജഡശരീരം അവർക്കൊരു ഉദാഹരണമായിട്ട് കാണിക്കുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇപ്പം ഫിലിപ്പിയിലെ 2:8-9 വായിച്ചപ്പോൾ ഈ അനുസരണത്തിന്റെ വ്യക്തമായ ഉദാഹരണം നമുക്കറിയാം. അത് ആ അങ്ങനെ എല്ലാത്തിനും മാതൃകയായിരിക്കുന്ന കർത്താവിനെ അവർക്ക് അവരുടെ കർത്താവിന്റെ ജഡശരീരം വെളിപ്പെടുത്തി ഒരു അവരെയും അത് മനസ്സിലാക്കാൻ, ആ ദൈവ ക്രിസ്തീയ സ്നേഹം മനസ്സിലാക്കാൻ, ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കാൻ ഇടയാക്കുമെന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഏതു വിധത്തിലും അനുസരണം എന്നുള്ളത് സകല മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയാക്കുകയും അങ്ങനെ ദൈവത്തിന്റെ ആ നല്ല ഉദ്ദേശം, ദൈവം എത്രമാത്രം ലോകത്തെ സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കുക, കർത്താവിനോടും പിതാവിനോടുള്ള അനുസരണം കാണിച്ചു കൊടുക്കുക, ഇതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ല ഒരു സുവിശേഷമാണ് നമുക്ക് പ്രിയ സഹോദരൻ നൽകിയത്, അനുസരണം എന്നുള്ളത്. അപ്പം ഞാനൊരു വാക്യം കൂടെ ഇതിനോട് ആഡ് ചെയ്യുകയാണ്. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ചെവിക്കൊള്ളുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും ഷൗലിനോട് പറഞ്ഞൊരു വാക്യമാണ്. അപ്പൊ അതിന് നമുക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തർജ്ജമ ഞാൻ ഇവിടെ അവസാനിപ്പിക്കും.
നന്ദി സഹോദരരെ. സഹോദരർ പേശുന്നത് നമുക്ക് ഒരു ഭാഷ ഒരു തടയാ ഇരുന്നിരിക്കാതെന്ന് നാം നനക്കിറോം. അവരുടെ വിളക്കം നന്നായി ഇരുന്നത് പുതിയതായി മേടയിൽ നിന്നിരുന്ന ദേവനുടെ വാർത്തകളെ പകർന്നു കൊടുത്താലും പേശിന അന്ന വാർത്തകളെ അവർ വിവരിത്ത വിധം മലയാളത്തിൽ പേശാലും തമിഴ് ഓരോ പുരിയുടെ മാറി തന്നെ ഇരുന്നത്. നന്ദി. തുടർന്ന് അടുത്തതായി രണ്ട് ഒരു സിറു സൈതികൾ ദേവനുടെ വാർത്തകളെ നമ്മത്തിലെ കോട്ടയം സഹോദരർ പകർന്നു കൊള്ളുവാൻ. മുതലാവത് സെറിയൻ ആൻഡ്രോസ് അവർ വന്ന് വിശ്വാസം എന്ന തലപ്പിൽ ഒരു 15 നിമിഷം നമ്മോട് ദേവനുടെ വാർത്തയെ പകർന്നു കൊള്ളുവാർ. സെറിയൻ ആൻഡ്രോസ് തലപ്പ് ഫെയ്ത്ത്.
പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവനാമത്തിന് മാത്രമാണ്ടേ. ഇന്നത്തെ മന്ന ടെക്സ്റ്റ് 1 കൊരിന്ത്യർ 13:13, അതാണ് എന്റെ വിഷയത്തിന്റെ മെയിൻ ടെക്സ്റ്റ്. അതിൽ നിന്ന് അവിടെ 3 സബ്ജക്ട്സിനെ കുറിച്ച് പറയുന്നുണ്ട്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ആദ്യമത്തെയാണ് എന്റെ സബ്ജക്ട്, വിശ്വാസം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സമയം കുറവാണ്, കുറെ പറയാനുണ്ട്, അപ്പം ഞാൻ സ്പീഡിൽ പോവാണ്. വാക്യങ്ങൾ വായിക്കാൻ സമയമില്ല, അപ്പം അത് പറഞ്ഞ് അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം സബ്ജക്റ്റിലോട് പോകുമ്പോൾ വിശ്വാസത്തിനെ കുറിച്ച് നമ്മൾ നോക്കുന്നത് ഞാൻ ചിന്തിച്ച 2 വേയിലാണ്. ആദ്യമേ അതിൻ്റെ ഇമ്പോർട്ടൻസ്, വിശ്വാസത്തിൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണെന്ന് അതിൽ ചിന്തിക്കാൻ 2 പോയിന്റ്സ്. അതിൽ വിശ്വാസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം, അതിലെങ്ങനെയാണ് അത് ഇമ്പോർട്ടൻ്റ് ആകുന്നതെന്നും. പിന്നെ വേറൊരു പോയിന്റ്, വിശ്വാസത്തിന്റെ ഇമ്പാക്ട്, അത് നമുക്ക് നോക്കാം. അത് 2 വഴിയിലാണ്, അത് എങ്ങനെയാണ് വിശ്വാസം കാണിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറെ പോയിന്റ് നമ്മൾ അത് എപ്പോഴാണ് കാണിക്കേണ്ടതും. അപ്പൊ ഞാൻ തുടങ്ങുന്നത് ആ വിശ്വാസം എന്താന്ന് വെച്ചാൽ അതിൽ വിവരിച്ചാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പം എബ്രായർ 11:1 നോക്കിയാൽ നമുക്ക് അവിടെ പറയാം വിശ്വാസം. അത് പറയുന്നത് അഷുറൻസ് ഓഫ് തിങ്സ് ഹോപ്പ് ഫോർ, ദ കൺവിക്ഷൻ ഓഫ് തിങ്സ് നോട്ട് സീൻ. അപ്പൊ ആ അഷുറൻസ് നമുക്ക് എന്തിലാണ്? ആ പ്രത്യാശയിലാണ്. അപ്പൊ പ്രത്യാശ നമുക്ക് കാണാൻ പറ്റാത്ത ആ കാര്യത്തിലാണ് അത് നമുക്ക് ആ പ്രത്യാശ വെച്ചിരിക്കുന്നത്. അപ്പം ആ കൺവിക്ഷൻ അതിലാണ്. അപ്പം ഇവിടെ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പം ഈ ലോകത്തിലുള്ളവർക്കും എല്ലാവർക്കും വിശ്വാസമുണ്ട്. അതിൽ ഒരു ദൈവത്തെയോ അല്ലെങ്കിൽ ഡിയേറ്റിയോ ആകണമെന്നില്ല, പക്ഷെ ഫിസിക്കലി അവർക്ക് കാണാൻ പറ്റാത്ത കാര്യത്തിൽ അവർക്ക് വിശ്വാസമുണ്ട്. അപ്പം ആ ഫെയ്ത്ത്, അവരുടെ വിശ്വാസം നമ്മൾ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? അപ്പം ഇവിടെ ഹീബ്രൂസ് പറയുന്ന ആ വിശ്വാസം, ഗ്രീക്ക് വേർഡ് പിയറ്റീസ് എന്നാ, അത് ഇവിടെ അപ്പോസ്തലൻ പോൾ നല്ലപോലെ അത് ഡിഫൈൻ ചെയ്യുന്ന അഷുറൻസും കൺവിക്ഷനും എന്ന് ഉപയോഗിച്ചാണ് പറയുന്നത്. അപ്പം അതിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ നമ്മുടെ വിശ്വാസം, ഈ ബിബ്ലിക്കൽ വിശ്വാസം, അത് ഈ കാണാൻ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന എന്തെങ്കിലും അല്ല, പക്ഷെ ആ നമുക്ക് കൃത്യമായിട്ട് ദൈവം പ്രോമിസ് ചെയ്തിരിക്കുന്ന ആ ദൈവ നിത്യജീവനാണ് ആ ദൈവരാജ്യം ലഭിക്കുന്നതെന്ന് അത് നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നു. അപ്പം അത് അതിൽ നമുക്ക് ഉറച്ചു നിൽക്കാവുന്ന ഒരു പ്രത്യാശയാണ്. അപ്പം ആ ഇത് നമ്മൾ ബ്ലൈൻഡ് ആയിട്ടല്ല ഇത് ട്രസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഇരുട്ടിലോട്ട് എടുത്ത് ചാടുന്നതല്ല, പക്ഷെ അതിൽ ദൈവത്തെ ആ ദൈവത്തിലുള്ള കോൺഫിഡൻസും ദൈവം പ്രോമിസ് ചെയ്തിരിക്കുന്ന കാര്യത്തിൽ നമ്മൾ അഷ്യൂർഡ് ആണ്, ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. അപ്പൊ അതിലാണ് നമ്മൾ ക്രിസ്തുവിൽ എപ്പോഴും, ക്രിസ്തു നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു നമ്മൾ എപ്പോഴും ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ തുടങ്ങുമ്പോൾ അതിൽ കുറച്ചായിരിക്കും, പക്ഷെ അതിൽ വളരുവാൻ നമുക്ക് ആവശ്യം തന്നെ ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കണമെന്നാണ്. അപ്പം റോമർ 10:17 പറയുന്ന നമ്മൾ ആ വിശ്വാസം കിട്ടുന്നത് ആ വചനം കേട്ട് നമ്മൾ വളരുന്നതിലാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ അറിവ് അത് ആവശ്യം വേണോ അല്ല അതിന് എക്സ്പേർട്ട് ആണോന്നല്ല, പക്ഷെ അത് നമുക്ക് ആ ഉറച്ച വിശ്വാസം ഉണ്ടാക്കാനാണ് ആ അറിവ് നമ്മൾ വേണമെന്ന് പറയുന്നത്. അപ്പം ആ മത്തായി 15:20 ലൂക്കോസ് 15:5 പറയുന്നത് തന്നെയാണ്, ആ വിശ്വാസം ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്ന വിശ്വാസമാകണമെന്ന്. അങ്ങനത്തെ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മലയെ അങ്ങോട്ട് മാറ്റി നിർത്താൻ പറഞ്ഞാൽ നമുക്ക് പറ്റുമെന്നാണ്. അപ്പൊ ആ സ്ട്രോങ് ഫെയ്ത്ത് നമുക്ക് വേണമെന്നാണ്. ആ സ്ട്രോങ് ഫെയ്ത്ത്, ആ ഉറച്ച വിശ്വാസം അതിൽ നിലനിൽക്കുന്നത് ദൈവത്തിൽ ആ ട്രസ്റ്റ് ചെയ്യുമ്പോഴാണ്. ആ ട്രസ്റ്റ് അവിടെ ഇല്ലെങ്കിൽ ആ ഉറച്ച വിശ്വാസം നമുക്കും ഇല്ല. അപ്പം അവിടെ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഹാഫ് ഹാർട്ടഡ് ട്രസ്റ്റ് അല്ല, പക്ഷെ സിൻസിയർ ആയിട്ട് നമ്മുടെ ഫുൾ ഹാർട്ടഡ് ഉള്ളൊരു ആ ട്രസ്റ്റ് ആണ്. അല്ലെങ്കിൽ അത് ആ വിശ്വാസത്തിന് ഉറച്ചു നിൽക്കുന്നില്ല. അതാണ് മാർക്കോസ് 15:22-23 പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്നത് ദൈവത്തെ ആ ട്രസ്റ്റ് ചെയ്യണമെന്നാണ്. ആ വിശ്വാസത്തിന് വേണ്ടി ആ ട്രസ്റ്റും ബിൽഡ് ചെയ്യണം. അപ്പം യോഹന്നാൻ 20:29 അവിടെ പറയുന്നത് നമ്മൾ തോമസിനെ പോലെ ഡൗട്ട് ചെയ്യരുത്. ആ വിശ്വാസം വേണ്ടത് അതിന് ട്രസ്റ്റിന് ആവശ്യം. ഡൗട്ട് നമ്മൾ മുഴുവനായിട്ട് കളയണമെന്നാണ്. ജെയിംസ് 1:6 അതിൽ പറയുന്നത് ഡൗട്ട് ചെയ്യുന്ന ഒരാള് ഒരു വിശ്വാസിയാണെങ്കിൽ അവന്റെ ഡൗട്ട് വരുവാണെങ്കിൽ അവൻ സീ വേവ്സ് ഓഫ് സീ എന്ന് പറയുന്നു, അത് വിൻഡ് വരുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. അപ്പൊ അതിന്റെ മനസ്സിലാക്കുന്ന ഒരു വിശ്വാസി അവിടെ ഉറച്ചല്ല നിൽക്കുന്നത്, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കി ഇവിടെ മനസ്സിലാകുന്ന ആ വിൻഡ് അവിടെ കാറ്റെന്ന് പറയുന്നത് സാത്താന്റെ പ്രവൃത്തികളാണ്. അവൻ അവിടെ നമ്മളെ വീഴ്ത്തുവാൻ, നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മളെ വീഴ്ത്തുവാൻ നോക്കുവാണ്. അപ്പൊ അതിലാണ് ആ കാറ്റും ഒക്കെ വരുത്തി നമ്മളെ എടുത്തുവാൻ നോക്കുന്നത്. പക്ഷെ നമ്മുടെ വിശ്വാസം ഉറച്ചു നിൽക്കുവാണെങ്കിൽ അതിൽ നമ്മൾ വീണു പോകത്തില്ല. അപ്പം ആ ആ സാത്താന്റെ അറ്റാക്സിൽ നമ്മൾ എൻഡ്യൂർ ചെയ്യണം. പക്ഷെ അതിൽ ആവശ്യം തന്നെ ആ വിശ്വാസമാണ്. എഫേഷ്യൻസ് 6:16 പറയുന്നത് ആ വിശ്വാസമാണ് നമ്മുടെ ഷീൽഡ്. നമ്മുടെ എതിരാളികൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പം അതിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആ വിശ്വാസമാണ്. അപ്പൊ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവര് ആ സ്ട്രോങ് ഷീൽഡ് ആയിട്ട് നിൽക്കുന്നവരാണ്. അപ്പൊ ഗലേഷ്യൻസ് 2:20 പറയുന്നത് നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ കോൺസെക്രേഷൻ, നമ്മുടെ സമർപ്പണത്തിന്റെ ബേസിസ്. അതില്ലെങ്കിൽ നമുക്ക് ആ വിശ്വാസത്തെ ഉറച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പം ദൈവത്തിന് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മൾ ഓർക്കണം വിശ്വാസമാണ് ആദ്യമേ നമുക്ക് വേണ്ടത്. അതിൽ ഉറച്ചു നിൽക്കണം, അതിൽ മാറിപ്പോയാരെ പോകാതെ നോക്കണം. അപ്പം ചെറുതായിട്ട് അതിൽ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞ് നോക്കാം. ഇത് നീ അതിന്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണെന്ന് അല്ലെങ്കിൽ അതിന്റെ നെസസിറി അത് എന്തുകൊണ്ട് ആവശ്യം നമുക്ക് നോക്കാം. ഗലേഷ്യൻസ് 3:22-29 പറയുന്ന അത് വിശ്വാസത്തിന്റെ ഇമ്പോർട്ടൻസ് അവിടെ പറയുക. അതിൽ നമുക്ക് ആ പ്രോമിസ് ചെയ്തിരിക്കുന്ന ആ പ്രത്യാശയ്ക്ക് വേണ്ടി നമ്മൾ എൻ്റർ ചെയ്യാൻ വേണ്ടത് ആ വിശ്വാസമാണ്. അപ്പൊ എഫേഷ്യൻസ് 2:8 വിശ്വാസത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത്? ആ ദൈവത്തിന്റെ ആ കൃപയിൽ കൂടി, ആ ഗ്രേസ്, അതിൽ കൂടി മാത്രമേ നമുക്ക് ആ പ്രോമിസ് ചെയ്തിരിക്കുന്നതിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ദൈവത്തിന്റെ ഗിഫ്റ്റാണ് നമുക്ക്. അപ്പൊ ആ വിശ്വാസം ആ ദൈവത്തിൽ തന്നിരിക്കുന്ന ആ ഗ്രേസിൽ കൂടി തന്നിരിക്കുന്ന ആ ഹോപ്പിൽ നിന്നാണ് ആ പ്രത്യാശ. അപ്പം വിശ്വാസം നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ചാണ്, ആ പ്രത്യാശയിൽ ആശ്രയിച്ചാണ് വെക്കേണ്ടത്. അത് എബ്രായ 11:6 അത് തന്നെയാണ് പറയുന്നത്. നമ്മളെ ആബ്സൊല്യൂട്ട് ഇടർന്നു പോവാത്ത വിശ്വാസം എരിവും നമുക്ക് അവിടെ ദൈവത്തിൽ വെക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ വിശ്വാസം ആ പ്രത്യാശയിൽ ആ പ്രോമിസ് ചെയ്തിരിക്കുന്ന ആ ലൈഫിന് വേണ്ടിയാണ്. അപ്പൊ അതിൽ നമ്മൾ ചെയ്യേണ്ടത് അത് ജീവിത എൻഡ് വരെ നമ്മൾ അതിൽ വിശ്വസിച്ച് ജീവിക്കണം. നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ വല്ലപ്പോഴും അല്ല, പക്ഷെ ഓരോ സന്ദർഭത്തിലും എപ്പോഴും നമ്മൾ വിശ്വാസത്തിന്, അത് ഒരു വേണമെങ്കിൽ ഈ ഫ്രൈസ് പറയാം, നമ്മൾ അത് ലൈഫ് ലോങ് ജോബ് ആണെന്ന് പറയാം, ഫുൾ ടൈം ജോബ്. അപ്പം അതിൽ നമ്മൾ ഒരിക്കലും അതിൽ ബ്രേക്ക് എടുക്കുന്നില്ല. അപ്പം വിശ്വാസം നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതിൽ 2 കൊരിന്ത്യർ 5:6-7 അത് തന്നെ പറയുന്നത്. നമ്മുടെ വിശ്വാസം വെച്ചാണ് നമ്മൾ നടക്കേണ്ടത്, കാണുന്നതിൽ വെച്ചല്ല. അപ്പം ഒരു ക്രിസ്ത്യാനി അവന്റെ വിശ്വാസം കാണിച്ചില്ലെങ്കിൽ അത് എങ്ങനെ മറ്റുള്ളവർക്ക് മനസ്സിലാകും അവന്റെ അവന് വിശ്വാസം ഉണ്ടെന്ന്, അല്ലെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെന്ന് എങ്ങനെ മനസ്സിലാകും? അപ്പം അവരെ പറയുന്ന ആ വിശ്വാസം നമ്മൾ കാണിക്കണം. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ അത് ആ ഉറച്ച വിശ്വാസം ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ അത് നമ്മൾ ആ ട്രസ്റ്റും അവിടെ കാണിക്കുന്നത് അങ്ങനെയാണ്. അത് നോക്കാൻ നമ്മുടെ മത്തായി 5:14-16 അവിടെ പറയുന്നത് നമ്മള് ഈ ലോകത്തിൽ, ഈ ഇരുട്ടന്റെ ലോകത്തിൽ നമ്മൾ വെളിച്ചമാണെന്നാണ് പറയുന്നത്. അപ്പൊ വെളിച്ചം അതിലൊരു അത് കാണിക്കാനായിട്ട് മറച്ച് കാണിക്കാതിരിക്കാൻ മറച്ചു വെച്ചാൽ അത് ഉപയോഗമില്ല അവിടെ. പക്ഷെ അതിൽ എല്ലാവർക്കും കാണാൻ വേണ്ടി ഒരു വലിയ ഹൈ പ്ലേസിൽ കൊണ്ട് വെക്കുവാണെങ്കിൽ എല്ലാവർക്കും കാണാം, അതിൽ എല്ലാവർക്കും ഒരു ഉപയോഗം ഉണ്ടാവും. അതാണ് നമുക്ക് വേണ്ടത്, ആ വിശ്വാസം. നമുക്ക് കിട്ടിയ ആ വെളിച്ചം നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. അങ്ങനെയാണ് എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് മനസ്സിലാകും. റോമർ 1:16-17 അവിടെ പറയുന്ന ആ വിശ്വാസത്തെ ഉറച്ചു വെക്കുന്നതിൽ അതാണ് നമ്മൾ ആവശ്യം. അതാണ് ഒരു റൈച്ചസ് ആയിട്ടുള്ള ആള് ചെയ്യുന്നത്. അവൻ അതിനെക്കുറിച്ച് വിശ്വാസം പറയാൻ അവന് നാണമില്ല, അവിടെ ആ ഷെയിംഡ് അല്ല. അവൻ അതിൽ ഉറച്ചു നിൽക്കുന്നതിലാണ് ദൈവത്തിന് ഇഷ്ടം. അപ്പം ദൈവം തന്നിരിക്കുന്ന ആ വിശ്വാസം നമ്മൾ ഉറച്ചെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം, നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ സംസാരത്തിലും. ചില എക്സാമ്പിൾസ് നോക്കിയാൽ മാർക്കോസ് 5:34 ഇവിടെ സിക്ക് ആയിട്ടുള്ള വിഡോ, അവളുടെ വിശ്വാസം കാരണം അവള് ഹീലായി. ലൂക്കോസ് 7:9 നോക്കിയാൽ അവിടെ ഒരു പഴയ ആളുകൾ അവന്റെ സെർവന്റിനെ ഹീൽ ചെയ്യാൻ പറഞ്ഞപ്പോ വിശ്വാസത്തിൽ നിന്ന് യേശു അവനെ അവന്റെ സെർവന്റിനെ ഹീൽ ചെയ്തു. ലൂക്കോസ് 16:10-13 നോക്കിയാൽ ഡിസോണസ്റ്റ് മാനേജർ, ഇവിടെ എങ്ങനെ അവിശ്വാസി എന്ന് കാണിക്കുന്നതിലാണ്. അപ്പം ഇവിടെ അവിശ്വാസി അവൻ അവിടെ പറയുന്നത് ചെറിയ കാര്യത്തിൽ നീ അവിശ്വാസിയാണെങ്കിൽ വലിയ കാര്യത്തിലും നീ അതിനെക്കാട്ടിലും അവിശ്വാസി ആകുന്നതാണ്. അപ്പം നമ്മൾ ചെറിയ കാലത്തിൽ ചെറിയ ആകുമ്പോൾ നമ്മൾ വിശ്വാസം കാണിച്ച് തുടങ്ങുമ്പോൾ അതിൽ വലിയതായിട്ട് കാര്യങ്ങൾ ദൈവം നമ്മൾ വിശ്വസ്തനാക്കുന്നതാണ്. യാക്കോബ് 2:18-21 നോക്കിയാൽ നമ്മൾ പറയുന്നത് അവിടെ വിശ്വാസമാണ് നമ്മൾ കാണിക്കേണ്ടത്. അത് എനിക്കൊണ്ട് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു നിന്നിട്ട് അത് കാണിച്ചില്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല, അല്ലെങ്കിൽ അതിൽ നമ്മൾ നമ്മുടെ ആ വിശ്വാസം ടെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഇത് ആവശ്യം വേണ്ടത് അതിൽ പ്രകടിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടത്തിൽ കൂടിയും പ്രതിസന്ധിയിൽ കൂടി അത് കാണിക്കണം. 1 യോഹന്നാൻ 5:4-5 അതിൽ എല്ലാവരും ദൈവത്തിൽ അവിടെ ജനിക്കുന്നത് അവൻ ഈ ലോകത്തിൽ നിന്ന് മാറി വരണം, അവർ ഓവർകം ചെയ്യണം, അല്ലെങ്കിൽ അവൻ അവിടെ ജയിക്കത്തില്ല. ആ വിശ്വാസത്തിൽ അവൻ ഉറച്ചു നിൽക്കുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പം ആ ഉറച്ച വിശ്വാസം ഉള്ളവര് ഈ ലോകത്തിൽ നിന്ന് മാറി അവരെ ഈ ലോകത്തിന്റെ പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ ഓവർകം ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പൊ അടുത്ത് നോക്കാന്ന് എങ്ങനെയാണ് അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ആ വിശ്വാസം കാണിക്കേണ്ടത്? 2 കൊരിന്ത്യർ 13:5 പറയുന്നത് നമ്മളെ തന്നെ എക്സാമിൻ ചെയ്യണം, നോക്കണം, നമ്മളെ തന്നെ നോക്കണം എപ്പോഴാണ് നമ്മൾ വിശ്വാസം കാണിക്കുന്നത് കാണിക്കാത്തത്. അതിൽ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് കിട്ടുന്ന ടെസ്റ്റുകൾ, നമുക്ക് കിട്ടുന്ന പരിശോധനകൾ. അതിൽ നമുക്ക് ശരിക്കും മനസ്സിലാകും ഇതാണ് ഞാൻ ഇവിടെ വിശ്വാസം കാണിച്ചു അല്ലെങ്കിൽ ഞാൻ ഇവിടെ വിശ്വാസം കാണിച്ചില്ല. അപ്പൊ അതിൽ നമ്മൾ എക്സാമിൻ ചെയ്ത് നമുക്ക് മനസ്സിലാകും ഞാൻ കാണിച്ചോ ഇല്ലയോന്ന്. യാക്കോബ് 1:2-4 പറയുന്നത് നമ്മൾ ഈ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ അതിൽ വിശ്വാസം വെച്ച് നടക്കുവാണെങ്കിൽ അത് നമുക്കൊരു കഷ്ടമാകുകയല്ല, അത് നമുക്കൊരു സന്തോഷമായി തീരും. ദൈവത്തിന് വേണ്ടി ആ വിശ്വാസത്തിന് വേണ്ടി നടക്കുമ്പോൾ അത് ഒരു സന്തോഷമായി തീരും, അതിലൊരു കഷ്ടമല്ല അന്നേരം. അപ്പൊ ആ എഫക്ട് വരുന്നത് ആ വിശ്വാസത്തിൽ നിന്ന് നമുക്ക് എന്താണ് അത് കിട്ടുന്നതിന് മനസ്സിലാക്കിയാണ്. അപ്പം ഇത് എനിക്ക് വരുന്നത് എന്റെ നന്മയ്ക്കായിട്ട്, അത് എന്നെ ദൈവത്തിൽ നല്ല ക്യാരക്ടറായിട്ട് വളർത്തുവാനാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ആ വിശ്വാസത്തിൽ ഉറച്ച് ആ അതിൽ സന്തോഷിക്കാമെന്നാണ് മനസ്സിലാകുന്നത്. അപ്പം റെവലേഷൻസ് 2:10 പറയുന്ന നമ്മൾ അതിൽ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ കഷ്ടം വന്നാൽ നമ്മൾ പേടിക്കരുത്, ഫിയർ ചെയ്യരുതെന്നാണ് പറയുന്നത്. അപ്പം ദൈവത്തിന്റെ അവിടെ ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യും, പക്ഷെ നമ്മുടെ ആ വിശ്വാസം ഉറച്ചു നിന്ന് ജീവപര്യന്തം വിശ്വസിച്ച് നടക്കുവാണെങ്കിൽ അവിടെ നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്ന ആ ഹോപ്പ്, ആ പ്രത്യാശ വെച്ച് നടക്കുവാണെങ്കിൽ അത് നമുക്ക് കിട്ടുമെന്നാണ് ആ പ്രോമിസ് ചെയ്തിരിക്കുന്ന ക്രോൺ ഓഫ് ലൈഫ്. മത്തായി 14:28-31 നോക്കിയാൽ അവിടെ പറയുന്ന, ഇവിടെ എക്സാമ്പിൾ പറയുന്ന ഒരു പത്രോസ് യേശുവിനെ കണ്ട് അവൻ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ച് യേശു പറഞ്ഞു വരാൻ. അവിടെ പത്രോസിന്റെ വിശ്വാസം അന്നേരം യേശുവിലായിരുന്നു, യേശുവിനെ മാത്രമേ അവന് കാണാൻ പറ്റുമല്ലോ, കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ അവൻ വെള്ളത്തിൽ ഇറങ്ങി നടന്നു. അപ്പൊ അവിടെ വിശ്വാസം അവിടെ കാണുന്നത് അവൻ വെള്ളത്തിന് മേലെ നടക്കുമായിരുന്നു. പക്ഷെ അവൻ അന്നേരം ആ കാറ്റൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി അവൻ ഭയപ്പെട്ടു, അന്നേരമാണ് വിശ്വാസം പോയത്, മുങ്ങാൻ തുടങ്ങിയത്. ഇവിടെ നല്ല പിക്ചറാണ് ഒരു ആ വെള്ളം കാണിക്കുന്ന ഈ ലോകം. അപ്പൊ നമ്മൾ വിശ്വാസികളാകുന്നതിൽ ആ വെള്ളത്തിന് മേളി നടക്കുന്നത് ആ പൂർണ്ണ വിശ്വാസത്തെ ഉള്ളതിൽ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ പൂർണ്ണ വിശ്വാസത്തിൽ നമ്മൾ ഇടർന്നു പോയാൽ, ചെറുതായിട്ട് കുറഞ്ഞു പോയാൽ ഒരു സെക്കൻഡ് മതി ആ മുങ്ങാൻ തുടങ്ങും. ആ മുങ്ങാൻ പോകുമ്പം നമ്മൾ രക്ഷിക്കാൻ വിളിച്ചാൽ ഒരാൾ മാത്രമേ രക്ഷയ്ക്കായിട്ട് വരാൻ പറ്റുള്ളൂ, അതാണ് യേശു ക്രിസ്തു. അപ്പം യേശു ക്രിസ്തു നമുക്ക് അവിടെ തുണയായിട്ടുണ്ട്. നമ്മൾ മുങ്ങിപ്പോകുമ്പം നമ്മൾ ഉറക്കെ വിളിച്ചാൽ മതി, യേശു ദൈവം നമുക്ക് ഒരു കൃപയായിട്ട് ഒരു ഹെൽപ്പായിട്ട് ക്രിസ്തുവിനെ നമുക്ക് അയച്ചു തരും. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ആ നല്ലൊരു എക്സാമ്പിൾ നമ്മുടെ ഈ വിശ്വാസത്തെ കുറിച്ച് അവിടെ മനസ്സിലാകും. പിന്നെ ഫിനിഷ് ചെയ്യാൻ ഞാൻ ചില വാക്യങ്ങൾ വായിക്കാം, കുറിച്ച് പറയാം. മത്തായി 25:21 ഇവിടെ ടാലന്റിന്റെ പാരബിളാണ്. ഇവിടെ പറയുന്ന ആ വിശ്വാസി, നല്ല വിശ്വാസി ആയിട്ടുള്ള ഒരു സെർവന്റ്, അവൻ ചെയ്തത് തന്റെ മാസ്റ്ററിന്റെ ഇഷ്ടമായിരുന്നു. അതിനെ ആ മാസ്റ്റർ പറഞ്ഞത്, നീയാണ് ഫെയ്ത്ത്ഫുൾ സെർവന്റ്, നീ ഈ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായതുകൊണ്ട് ഞാൻ വലിയ കാര്യത്തിൽ, വലിയ ബിഗ് ലിറ്റിൽ തിങ്സിൽ വിശ്വസ്തനായതുകൊണ്ട് ബിഗ് മോർ തിങ്സിന് ഞാൻ നിനക്ക് വിശ്വസ്തനാക്കാന്ന് പറയുന്നു. അപ്പം എൻറ്റർ ഇൻടു മൈ ജോയ്, എന്റെ സന്തോഷത്തെ നീ എൻറ്റർ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ മനസ്സിലാക്കുന്നത് നമ്മൾ ഓരോരുത്തരും ദൈവം ഇഷ്ടം ചെയ്ത് നടന്നാൽ നമുക്ക് ദൈവത്തിന്റെ ആ സന്തോഷത്തിൽ നമുക്ക് എൻറ്റർ ചെയ്യാം, അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അപ്പോസ്തലൻ പോൾ എബ്രായർ 10:23 പറയുന്നത് ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമാണെന്നാണ്, കൺസിസ്റ്റന്റ് ആയിട്ടും വേണമെന്നാണ് പറയുന്നത്. വല്ലപ്പോഴും അല്ല, ജീവപര്യന്തം കൺസിസ്റ്റന്റ് ആയിട്ട് ഓരോ നിമിഷവും വേണമെന്നാണ്. അപ്പം പ്രോവേർബ്സ് 3:3-6 വരെ പറയുന്നത് ആ വിശ്വാസം നമ്മളിൽ ഉറച്ചു നിൽക്കുന്ന ആ ദൈവത്തിൽ ഉള്ള ആ ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിൽ നിന്ന് നമ്മൾ ഉറച്ചു നിൽക്കുവാണെങ്കിൽ, നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടെ ഉറച്ചു നിൽക്കുവാണെങ്കിൽ ആ എന്താണ് നമ്മൾ വളർന്ന് ആ സ്റ്റെഡ്ഫാസ്റ്റ് ലവ്, അതിൽ ഉറച്ച് അത് ഉറച്ചു നിൽക്കാൻ പറ്റും ആ സ്നേഹത്തിൽ. അപ്പം നമുക്ക് നമ്മുടെ തീം ടെക്സ്റ്റ് അതാണ്, ആ സ്നേഹത്തിൽ, സ്നേഹം എന്ന് പറയുന്ന ആ മൈക്ക 6:8 ആ സ്നേഹം. അപ്പൊ ആ സ്നേഹം എവിടെയും ആ 1 കൊരിന്ത്യർ 13 എന്ന് പറയുന്ന സ്നേഹവും അതെല്ലാം നമുക്ക് നേടാൻ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാലേ നമുക്ക് അതിൽ എത്താൻ പറ്റത്തുള്ളൂ. അപ്പം വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പ്രത്യാശ വെച്ച് ഓടുന്നവർക്ക് ആ സ്നേഹത്തിൽ വളരുവാൻ അവർക്ക് ലഭിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ 3 സ്റ്റെപ്സ് മനസ്സിലാകുന്നത്. അപ്പം വിശ്വാസത്തിൽ നമ്മൾ തുടങ്ങി ആ സ്നേഹത്തിൽ നമ്മൾ എൻഡ് ചെയ്യും. അപ്പം ഓരോരുത്തരും ആ വിശ്വാസത്തെ ഉറച്ചു നിൽക്കണം, അതിൽ വളരുവാനുള്ള ദൈവ കൃപ നമുക്ക് തരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും ഞാൻ ഇതിൽ തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ക്ഷമിക്കണം, ദൈവം അത് ഓവർ റൂൾ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ എന്റെ വിഷയത്തിൽ ഞാൻ വിരമിക്കുന്നു.
നന്ദി സഹോദരരെ. விசுவாசத்தின் முக்கியத்துவத்தை பற்றி சகோதரர் செரியன் ஆண்ட்ரூஸ் அவர்கள் நம்ம தீல வந்து அவர் பகிர்ந்து கொண்டிருந்தார். அவர் சொல்லிட்ட வசனங்கள் அனைத்தும் நமக்கு பரிச்சயமானவை, நினைவுகள் இருக்கும். அதனுடைய முக்கியத்துவத்தை நாமும் கற்றுக்கொள்ள கர்த்தர் தயவு செய்திருக்கிறார். அடுத்ததாக நைனன் ஆண்ட்ரூஸ் அவர்கள் வந்து நம்பிக்கை மற்றும் அன்பு என்கிற தலைப்பில் சற்று நேரம் தேவனுடைய வார்த்தைகளை நம்ம தீலே பகிர்ந்து கொள்வார். நைனன் ஆண்ட்ரூஸ்,
கிறிஸ்து இயேசுவுக்குள் பிரியமான சகோதர சகோதரிகள் அனைவருக்கும் என்னுடைய அன்பின் வாழ்த்துக்கள். தேவநாமத்தினை மகத்துவம் உண்டாயிருக்கட்டும். பிரிய சகோதரி சகோதரங்களே, ആദ്യം തന്നെ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു വിലയേറിയ അവസരത്തിനായും നിങ്ങളോടൊപ്പം ഒക്കെയും സ്നേഹത്തിന്റെയും സ്നേഹത്തിന്റെ ആത്മാവിലും അതിന്റെ സന്തോഷത്തിലും ഈ ഒരു കൂട്ടായ്മയിൽ പങ്കുചേരുവാനും ലഭിച്ച ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ഞാൻ ആദ്യം തന്നെ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനത്തിന്റെ ചില വാക്കുകൾ ഇവിടെ എനിക്ക് നിങ്ങളോടൊപ്പം പങ്കിടുവാൻ തക്കവണ്ണം ലഭിച്ച വിലയേറിയ അവസരത്തിനായിക്കൂടെ ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. നിങ്ങളെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ എൻ്റെ ഇന്നത്തെ സബ്ജക്ട് 1 കൊരിന്ത്യർ 13:13 തന്നെ എടുത്തിരിക്കുന്നതാണ്. അത് എന്റെ സഹോദരൻ പറഞ്ഞു തീർന്ന വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു തീർത്ത അവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. പ്രത്യാശ, സ്നേഹം എന്നിവ രണ്ട് സബ്ജക്ട്സിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 1 കൊരിന്ത്യർ 13:13 ഇവിടെ വായിച്ചിരുന്നു. അവിടെ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പ്രത്യാശ എന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് കൺസിഡർ ചെയ്യാം. രണ്ട് കൊരിന്ത്യർ 4:18 ഇവിടെ പ്രത്യാശയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്:
காணப்படுகிறவைகள் அநித்தியமானவைகள், காணப்படாதவைகளோ நித்தியமானவைகள்.
அதனோடு சமாந்தரமாயிருக்கிற வாக்கியமான 2 கொரிந்தியர் 5:1-7 வாக்கியங்கள் அது வாய்க்கணும்ல. அப்போ பிரத்யாசையை குறித்து இவ்வளவு பரையுമ്പോൾ ஒரு சமர்ப்பிதனாயிருக்கிற வியக்தி, தெய்வத்தினாய் தன் ஜீவிதத்தை சமர்ப்பிச்சிருக்கிற ஒரு வியக்தி, தன் பிரத்யாச அது ദൈവികമായിരിക്കുന്ന, ഒരിക്കലും മാറാത്ത, എവർ ലാസ്റ്റിംഗ് ആയിരിക്കുന്ന ചില കാര്യങ്ങളിലാണ് തന്റെ പ്രത്യാശ വച്ചിരിക്കുന്നത്. ആൻഡ് ഈ വിധ കാര്യങ്ങളൊക്കെയും ഫോർ ദ മോസ്റ്റ് പാർട്ട് ഫ്യൂച്ചറിലേക്ക് ആയിരിക്കുന്ന കാര്യങ്ങളായിരിക്കെ നമുക്ക് നമ്മുടെ കൺമുമ്പിൽ ഇപ്പോൾ കാണാൻ കഴിയാത്തതായിരിക്കുന്ന കാര്യങ്ങളായിരിക്കെ ഇറ്റ് റിക്വയേഴ്സ് നമ്മളിൽ നിന്ന് അത് വിശ്വാസം അത് റിക്വയർ ചെയ്യുന്നു. അത് പറഞ്ഞ നമ്മളോട് പ്രോമിസ് ചെയ്ത വ്യക്തിയിലും അതുപോലെ തന്നെ താൻ പ്രോമിസ് ചെയ്ത കാര്യങ്ങളിലും വിശ്വാസമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ വിശ്വാസമുള്ളവരായിരിക്കെ വിശ്വാസത്തിൽ നിന്നാണ് പ്രത്യാശ ഉളവാകുന്നത്. പക്ഷേ വിശ്വാസം കൂടാതെ നമുക്കൊരിക്കലും പ്രത്യാശ കാണുവാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവം നമ്മളോട് പ്രോമിസ് ചെയ്തിരിക്കുന്ന ഈ ഗ്രേറ്റ് ആൻഡ് എക്സീഡിംഗ് പ്രോമിസുകൾ അതെന്തൊക്കെയാണ്? ഇതിൽ എന്ത് കാര്യങ്ങളിലാണ് നമ്മൾ നമ്മുടെ വിശ്വാസം വച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ രാജ്യത്തിന്റെ ഒരു പങ്കാളിയായിത്തീരുവാനും ദൈവത്തിന്റെ പ്രിയപുത്രനും നമ്മുടെ രക്ഷിതാവും നമ്മുടെ മണവാളനുമായിരിക്കുന്ന ക്രിസ്തുവേശുവിനോടൊപ്പം ദൈവരാജ്യത്തിൽ ഭരിക്കുവാനും ആണ് ദൈവം നമ്മൾ പ്രത്യാശ വച്ചിരിക്കുന്നത്. യാക്കോബ് രണ്ടാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്.
എൻ പ്രിയമാണ് സഹോദരരെ, കേളുങ്കൾ, ദേവൻ ഈ ഉലകത്തിൻ ദരിദ്രരെ വിശ്വാസത്തിൽ ഐശ്വര്യവാനുകളാകും തമ്മിടത്തിൽ അൻപു കൂറുകവർക്ക് താം വാക്കുതത്വം പണിന രാജ്യത്തെ സുതന്ത്രിക്കവർക്കാകും തെരിഞ്ഞു കൊള്ളവില്ലയാ.
റോമർ എട്ടാം അധ്യായത്തിന്റെ 12-14 വരെയും 17 വാക്യങ്ങൾ.
ആകയാൽ സഹോദരരെ, മാംസത്തിൻപടി പിഴിപ്പതിക്ക് നാം മാംസത്തിക്ക് കടനാളികൾ അല്ല. മാംസത്തിൻപടി പിഴിത്താൽ സാവീർകൾ, ആവിയാലേ ശരീരത്തിൻ സേഹികളെ അഴിത്താൽ പിഴിപ്പീർ.
17 വാക്യങ്ങൾ.
നാം പിള്ളികളാണാൽ സ്വതന്ത്രരും ആമേ, ദേവനുടേ സ്വതന്ത്രരും ക്രിസ്തുവുക്ക് ഉടൻ സ്വതന്ത്രരും ആമേ, ക്രിസ്തുവിനെ കൂടെ നാം മഹിമപ്പെടുമ്പടിക്ക് അവരുടനെ കൂടെ പാടുപെട്ടാൽ അപ്പടിയാകും.
അപ്പോൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് തന്റെ ആത്മീയ ജീവിതത്തിൽ പ്രത്യാശയ്ക്കുള്ള സിഗ്നിഫിക്കൻസ് എന്താണ്? റോമർ 8:24-25 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പ്രത്യാശയെ കുറിച്ച് പറയുന്നത്.
അന്ത നമ്പിക്കയിനാലേ നാം രക്ഷിക്കപ്പെട്ടിരിക്കും. കാണപ്പെടുകതെ നമ്പുകൃത് നമ്പിക്കയല്ല. ഒരുവൻ താൻ കാണുകതെ നമ്പ വേണ്ടത് എന്നെ നാം കാണുന്നതെ കാണാതെ നമ്പിനോമാകിൽ അത് വരുകൾക്ക് പൊറുമയോടെ കാത്തിരുപ്പോ.
1 തെസ്സലോനിക്കർ 5:8-10 വാക്യങ്ങൾ ഇത് വായിക്കണമെന്നില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ നമ്മുടെ പ്രത്യാശയാൽ പാപത്തിൽ നിന്നും പാപത്തിന്റെ അവസ്ഥയായിരിക്കുന്ന മരണത്തിൽ നിന്നും ആണ് നമ്മൾ വിടുതൽ പ്രാപിക്കുന്നത്, നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. വിശ്വാസം എന്നത് നമ്മൾ പറഞ്ഞു, പ്രത്യാശ എന്നത് വിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്നതാണ്. അതിനാൽ പ്രത്യാശ നമുക്ക് ഒരു ഫൗണ്ടേഷൻ ആയിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനാൽ നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വിശ്വാസത്തിലും നമ്മുടെ പ്രത്യാശയിലും ഉറപ്പുള്ളവരായിരിക്കണം. ഒരു ഫൗണ്ടേഷൻ അതിന് ഉറപ്പില്ല എങ്കിൽ അതിന് മേളിൽ പണിതിരിക്കുന്ന എന്തും അതിന് ക്ഷയം വരും. അതിനാൽ നമ്മൾ ആത്മീയരായിരിക്കെ നമ്മുടെ ആത്മീയ ഭവനം അതിന്റെ അടിസ്ഥാനമായിരിക്കുന്ന പ്രത്യാശയും വിശ്വാസവും അതിൽ നമ്മൾ ഉറപ്പും ദൃഢതയും ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് സ്നേഹം എന്ന ടോപ്പിക്കിലേക്ക് കടക്കാം. സ്നേഹം എന്നാൽ എന്ത്? സ്നേഹത്തെക്കുറിച്ച് വിവരിക്കുവാൻ ഇറ്റ് സീംസ് ഓൾമോസ്റ്റ് ഇംപോസിബിൾ. പക്ഷേ നമുക്ക് ഏറ്റവും അധികം ചെയ്യാൻ കഴിയുന്നത് സ്നേഹത്തിന്റെ ചില പെരുമാറ്റങ്ങൾ അതിനെക്കുറിച്ച് പറയാം. ഇതുതന്നെയാണ് 1 കൊരിന്ത്യർ 13 അപ്പോസ്തലനായ പൗലോസ് ചെയ്യുന്നത്. സ്നേഹത്തെക്കുറിച്ച് വിവരിക്കുന്നതിന് പകരം അതിന് ചില പെരുമാറ്റങ്ങളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ സ്നേഹത്തെക്കുറിച്ച് ബ്രദർ റസൽ ഇങ്ങനെയാണ് പറയുന്നത്, സ്നേഹം അത് ദൈവീകമാണ്. സ്നേഹമെന്നത് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ വാക്കുകളെയും നമ്മുടെ പ്രവൃത്തികളെയും ചിന്തകളെയും ഒക്കെയും സൂപ്പർവൈസ് ചെയ്യേണ്ട ഒരു സ്വഭാവമാണ്. അത് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ തുറങ്ങളിലും ഓരോ പ്രവൃത്തികളിലും ഈ സ്നേഹം അത് മേൽനോട്ടം വഹിക്കേണ്ടതാണ്. അത് റീപ്രിൻസ് ചാപ്റ്റർ റീപ്രിൻസ് 3150:1 ഇൻ റീപ്രിൻസ് 3150:1 അപ്പോ ബ്രദർ റസൽ ഇങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. സ്നേഹത്തിന്റെ ചില പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പേ അപ്പോസ്തലനായ പൗലോസ് അതിന്റെ ഇമ്പോർട്ടൻസ്, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ സ്നേഹത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ആണ് വിവരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഒരുവൻ ആത്മാവിന്റെ വരങ്ങൾ, അതിന്റെ ഏറ്റവും ചോയ്സസ്റ്റ് ആയിരിക്കുന്ന വരങ്ങൾ, അവൻ വരങ്ങളുടെ ഉടമയായിരിക്കെ പോലും അവനിൽ സ്നേഹം കാണാൻ കഴിയുന്നില്ലെങ്കിൽ അത് തന്റെ പുതിയ സൃഷ്ടി, ക്രിസ്തു യേശുവിൽ താൻ പുതിയ സൃഷ്ടി ആയിരിക്കുന്നതിന്റെ ഒരു അടയാളത്തിന്റെ അഭാവതയാണ് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ബ്രദർ ഇങ്ങനെയാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ ഈ പാരഗ്രാഫിൽ ബ്രദർ റസൽ വളരെ വളരെ സിഗ്നിഫിക്കന്റ് ആയിരിക്കുന്ന ഒരു പോയിന്റ് ആണ് ഇവിടെ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. സ്നേഹം എന്നത് അത് നമ്മുടെ പുതിയ സൃഷ്ടി ആയിരിക്കുന്ന ആ അവസ്ഥയ്ക്ക് ഒരു അടയാളമായി തീരുന്നു എന്നുള്ളതാണ്. 1 യോഹന്നാൻ 4:13-16
ദേവനെ, ஒருவரும் ஒரு தேவனை ஒருபோதும் கண்டதில்லை. நாம் ஒருவரிடத்தில் ஒருவர் அன்பு கூர்ந்தால் தேவன் நமக்குள் நிறைத்திருக்கிறார், அவருடைய அன்பும் நமக்குள் பூரணப்படும். அவர் தம்முடைய ஆவியில் நமக்கு தந்தருளினதனாலே நாம் அவரிலும் அவர் நம்மிலும் நிலைத்திருக்கிறதை அறிந்திருக்கிறோம்.
പക്ഷേ ലൂക്കോസ് 6-ാം അധ്യായത്തിൽ 32-ാം വാക്യം സ്നേഹത്തെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്.
ഉങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ ഉങ്ങൾക്ക് ബലൻ എന്ന പാവികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാറുകളേ.
അപ്പോൾ പുതിയ സൃഷ്ടി എന്ന നിലയിൽ നമ്മൾ സ്നേഹം കൈവരിക്കേണ്ടവരാണെങ്കിൽ നമ്മൾ ഈ വിധത്തിൽ സ്നേഹത്തിൽ വളരുകയും സ്നേഹത്തിൽ ആയിരിക്കുകയും ചെയ്യേണ്ടവരാണെങ്കിൽ നമ്മൾ ഈ ലോകത്ത് നിന്ന് വേർപെടുന്നതിന്റെ ഒരു അടയാളമായിരിക്കെ സ്നേഹമായിരിക്കെ ഏത് തരത്തിലുള്ള ഒരു സ്നേഹമാണ് നമ്മൾ വളർത്തേണ്ടത്? ഭൗമികമായിരിക്കുന്ന സ്നേഹം അല്ലെങ്കിൽ നാച്ചുറൽ ലവ്, പിന്നെ സ്പിരിച്വൽ ആത്മീയമായിരിക്കുന്ന ഒരു സ്നേഹം ഡിവൈൻ ലവ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും ഒരു തരത്തിൽ ഒരു ശകലം അളവിലെങ്കിൽ പോലും ഈ വിധത്തിൽ ഭൗമികമായിരിക്കുന്ന സ്നേഹത്തിന്റെ ഉടമകളാണ്. സെൽഫ് ലവ്, തന്നെക്കുറിച്ച് തന്നെയുള്ള സ്നേഹം, തന്റെ ഫാമിലിയെക്കുറിച്ചുള്ള സ്നേഹം, ഫ്രണ്ട്സിനോടുള്ള സ്നേഹം. അപ്പോൾ ഈ വിധത്തിൽ ഭൗമികമായിരിക്കുന്ന സ്നേഹം എല്ലാവരിലും ഒരു ചെറിയ അളവിലെങ്കിലും ഉണ്ട്. പക്ഷെ ദൈവികമായിരിക്കുന്ന സ്നേഹം അത് ഇതിനേക്കാളും ഉപരിതലത്തിലുള്ള ഒരു സ്നേഹമാണ്. അത് ഈ ലോകത്തിൽ ഭൗമികമായി കാണാൻ കഴിയുന്ന ഒരു സ്നേഹത്തിൽ നിന്ന് വ്യത്യാസമായിരിക്കുന്ന ഒരു സ്നേഹമാണ്. അതിനാൽ ദൈവം നമ്മളെ നയിച്ചിട്ടല്ലാതെ, ഈ സ്നേഹത്തിലേക്ക് നയിച്ചിട്ടല്ലാതെ നമുക്കൊരിക്കലും ഈ സ്നേഹം കണ്ടെത്തുവാനോ അതിൽ വളരുവാനോ നമുക്കിടയാകുന്നില്ല എന്നുള്ളതാണ് 2 തെസ്സലോനിയൻസ് 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം പറയുന്നത്.
கர்த்தர் உங்கள் இருதயங்களை தேவனை பற்றும் அன்புக்கும் கிறிஸ்துவின் பொறுமைக்கும் நேராய் நடத்துவாராக.
அப்போ ஸ்நேகம் ஒரு பௌமிய தலத்தில் மனுஷரில் ஸ்நேகம் என்ன ஆ ஒரு சுவாவம், ஈவன் வித் ஆர் பெஸ்ட் இன்டென்ஷன்ஸ் நம்ம அது ஸ்நேகத்தில் நின்று பிரவர்த்திக்குவான் சிரமிக்கும்போ அது மோர் ஓர் லெஸ் செல்ஃபிஷ் ஆயிருக்கும். பசே தெய்வம், தெய்வத்தின் ஸ்நேகம், தெய்வம் நம்மளை காணிச்ச ஸ்நேகம் அது ഒരിക്കലും ഈ വിധത്തിലുള്ള ഒരു സെൽഫിഷ് സ്നേഹമല്ല, അത് അതിനേക്കാളും ഒരു സുപ്പീരിയർ ആയിരിക്കുന്ന ഒരു സ്നേഹമാണ്. ദൈവികമായിരിക്കുന്ന സ്നേഹം നമ്മൾ പാപികളും ദൈവത്തിൽ നിന്ന് വേർപെട്ടിരുന്നവരും ദൈവത്തിനോട് എനിമീസ് ആയിരിക്കുന്ന അവസ്ഥയിൽ പോലും ദൈവം തന്റെ പുത്രനെ നമുക്ക് യാഗമായി തന്നുകൊണ്ട് നമ്മളോട് ഈ സ്നേഹം ദൈവം കാണിച്ചു. റോമർ 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഇതാണ് പറയുന്നത്.
நாம் பாவிகளாய் இருக்கையில் கிறிஸ்து நமக்காக மரித்ததினாலே தேவன் நம்மேல் வைத்த தமது அன்பை விளங்க பண்ணுகிறார்.
அப்போ தெய்வீகமாயிருக்கிற ஸ்நேகம் அது செல்ஃப்லெஸ் ஆன. பௌமியமாயிருக்கிற ஸ்நேகம், பௌமிய ஸ்நேகம் நம்ம மனுஷரில் காண கழியுன ஈ ஒரு செல்ஃபிஷ் ஆயிருக்கிற ஸ்நேகம் அது வேறொரு விதத்தில் பண்ணால் டியூட்டி லவ் அல்லது ஃபிலையோ என்னதான் அதின் ரூட் வேர்ட். അത് സ്പിരിച്വൽ ലവ് എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കുന്ന ഒരു സ്നേഹമാണ്. അല്ലെങ്കിൽ സ്പിരിച്വൽ ലവ് വേറെ വിധത്തിൽ പറഞ്ഞാൽ ഡിസ്ഇൻട്രസ്റ്റഡ് ഓർ ഡിവൈൻ ലവ്, അഗാപേ, അതാണ് അതിന്റെ റൂട്ട് വേർഡ്. അപ്പോൾ മനുഷ്യരായിരിക്കെ ഡ്യൂട്ടി ലവ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ പരസ്പരം നമ്മൾ ഈ ഒരു സ്നേഹം കാണിക്കുന്നു. ഏത് ജീവനെയും നശിപ്പിക്കാതെ അതിന് തെറ്റായ ഒന്നും ചെയ്യാതെ നമ്മൾ ആഗ്രഹിക്കുന്ന, അങ്ങനെയൊന്നും ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു സ്നേഹമാണ് ഡ്യൂട്ടി ലവ്. പക്ഷേ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അവൻ ദൈവത്തിന്റെ ഒരു ഡിസൈപ്പിൾ ആയിരിക്കെ ദൈവം ക്രിസ്തുയേശു നടന്നിരിക്കുന്ന വഴികളിൽ കൂടെ നടക്കുവാനായി തന്നെ തന്നെ സമർപ്പിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവൻ എപ്പോഴും ഓർക്കേണ്ടത് അവൻ തന്റെ സമർപ്പണത്തോടെ ഒരിക്കലും ഡ്യൂട്ടി ലവ് എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല തന്റെ ജീവിതം മുമ്പോട്ട് നയിക്കേണ്ടത്, അല്ലെങ്കിൽ ഫിലയോ ലവ് എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. പക്ഷേ അവനെപ്പോഴും അഗാപേ ലവ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ സഹോദരങ്ങൾക്ക് ഓരോ ദിവസവും ഡെയിലി ആൻഡ് അവർലി സാക്രിഫൈസസ് ചെയ്യാൻ ഒരുക്കമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒന്ന് രണ്ട് പത്രോസ് ഒന്നാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ട് പത്രോസ് ഒന്നാം അധ്യായത്തിന്റെ ഏഴാം വാക്യം.
ദൈവഭക്തിയോടെ സഹോദര സ്നേഹത്തെയും സഹോദര സ്നേഹത്തോടെ അൻപയും കൂട്ടി വഴങ്ങുക.
അപ്പോൾ ഇവിടെ പറയുന്നത് സഹോദര പ്രീതിയോടെ നമ്മൾ സ്നേഹം വളർത്തിക്കൊണ്ടുവരിക, കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഡ്യൂട്ടി ലവ് എന്നുള്ളതാണ് നമുക്ക് എല്ലാവരിലും കാണാൻ കഴിയുന്നത്. പക്ഷേ ഒരു ആത്മീയനെ സംബന്ധിച്ച് പറയുമ്പോൾ അവൻ ഡ്യൂട്ടി ലവ് എന്നുള്ളത് മാത്രമല്ല അവൻ പ്രവർത്തിക്കേണ്ടത്, പക്ഷേ അതിനുപരി അവൻ ദൈവികമായിരിക്കുന്ന അഗാപ്പെ ലവിൽ വളർന്ന് അതിൽ പ്രവർത്തിക്കുന്നവനായിരിക്കണം എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അഗാപ്പെ ലവ്, ദൈവം നമ്മളെ കാണിച്ചു തന്ന ഈ ഒരു സ്നേഹം, ഇതാണ് നമുക്ക് നമ്മുടെ മുമ്പിൽ ദൈവം വച്ചിരിക്കുന്ന ഒരു അടയാളം, ഒരു മാർക്ക്. നമ്മുടെ ഓട്ടം ഓടേണ്ടത് ഈ ഒരു മാർക്കിലേക്കാണ്. നമ്മൾ പ്രൈസ് നേടുവാൻ തക്കോണം ഓടേണ്ട ഈ മാർക്കിലേക്കാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു ഫോളൻ ഫ്ലഷ്, ഫോളൻ നേച്ചറിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു മാർക്കിൽ എത്തുവാൻ തക്കോണം നമുക്ക് ഒരിക്കലും സാധ്യമല്ല. പക്ഷേ നമ്മുടെ റിന്യൂവൽ ഓഫ് മൈൻഡ്, വിൽ, ഹാർട്ട്, പക്ഷേ ഇതിലൊക്കെ ഉപരി ദൈവത്തിന്റെ അബൗണ്ടിംഗ് ഗ്രേസ്, ഇതിനോടൊക്കെ കൂടെ നമുക്ക് ഈ ഒരു മാർക്കിൽ എത്തിച്ചേരുവാൻ കഴിയുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ദൈവം നമുക്ക് പാഠമായി തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും, അത് ദൈവികമായിരിക്കുന്ന ഈ ഒരു സ്വഭാവം, ദൈവികമായിരിക്കുന്ന ഈ സ്നേഹം, അതിൽ വളർന്നുകൊണ്ട് അതിൽ ദൈവത്തിന്റെ സ്വരൂപരായിരിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ രൂപത്തിന്, ദൈവത്തിന്റെ സ്വഭാവത്തിന് രൂപ സാമ്യമുള്ളവരായിത്തീരുവാൻ തക്കവണ്ണമാണ് ദൈവം നമുക്ക് തരുന്ന ഓരോ പാഠങ്ങളും. ഒന്ന് യോഹന്നാൻ നാലാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്.
പിതാവാണവർ കുമാരനെ ഉലക രക്ഷകരാക അനുപ്പിനാരെന്ന് ഞങ്ങൾ കണ്ട് സാക്ഷിയിടുകിറോം.
അപ്പോൾ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സ്നേഹം, അതൊരിക്കലും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്നേഹമല്ല. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ സ്നേഹത്തെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെ പരം അതിന്റെ ചില പെരുമാറ്റങ്ങളെക്കുറിച്ച്, അതെങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിനെ സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ ബ്രദർ റസൽ റീപ്രിന്റ്സ് 2203 column 1 paragraph 3 column 2 paragraph 2 പറയുന്നത് ഇങ്ങനെയാണ്. ഒരു കോളേജ് പ്രൊഫസർ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇതാണ് പറഞ്ഞത്. ഒരു സയന്റിസ്റ്റ് എങ്ങനെയാണോ ഒരു ബീം ഓഫ് ലൈറ്റ് ഒരു പ്രിസമിൽ കൂടെ പാസ് ചെയ്ത് മറുവശത്തിലെത്തുമ്പോൾ എങ്ങനെയാണോ അത് അതിന്റെ കമ്പോണന്റ് കളേഴ്സിൽ അത് ബ്രേക്കപ്പായി കാണാൻ കഴിയുന്നു, ഇതുപോലെയാണ് അപ്പോസ്തലനായ പൗലോസ് തന്റെ ദൈവികമായിരിക്കുന്ന ആ ഒരു ഇന്റലക്ട്, ഇൻസ്പയർഡ് ഇന്റലക്റ്റിൽ കൂടെ സ്നേഹത്തെ കടത്തിവിടുകയും അതിൽ നിന്ന് തിരിച്ച് അത് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അതിന്റെ സ്പെക്ട്രം ഓഫ് ലവ് എന്ന രീതിയിൽ അതിനെ കാണാൻ നമുക്ക് കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സ്പെക്ട്രം ഓഫ് ലവ്, അതിന് 9 ingredients ആണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നമ്മുടെ പഠനത്തിനായി പറയുന്നത്. അപ്പോൾ ഇത് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് ഈ 9 കാര്യങ്ങൾ പറയുന്നത്. അതിന്റെ ആദ്യത്തെ ഇതിന്റെ സ്നേഹത്തിന്റെ, ദൈവികമായിരിക്കുന്ന സ്നേഹത്തിന്റെ ആദ്യത്തെ പെരുമാറ്റമാണ് പേഷ്യൻസ്, ലവ് സഫർത്ത് ലോങ്. രണ്ടാമത്തെ പെരുമാറ്റമാണ് കൈൻഡ്നെസ്, സ്നേഹം എങ്ങനെയാണ് പെരുമാറുന്നത് അത് കൈൻഡ്നെസ്സിനോടുകൂടിയാണ്. മൂന്നാമത്തെ പെരുമാറ്റം ജനറോസിറ്റി, 4 ഹ്യൂമിലിറ്റി, 5 കർഡസി, 6 അൺസെൽഫിഷ്നെസ്, 7 ഈ വിധത്തിൽ ദൈവികമായിരിക്കുന്ന സ്നേഹമുള്ളവൻ ഗുഡ് ടെമ്പറോടുകൂടെ എപ്പോഴും പരസ്പരം ഓരോരുത്തരോടും പ്രവർത്തിക്കുന്നവരായിരിക്കും, 8 ഗയൽലെസ്നെസ്, തിങ്കിങ് നോ ഈവൽ, 9 സിൻസിയറിറ്റി. അപ്പോൾ ഈ 9 കാര്യങ്ങളാണ് സ്നേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്ന രീതിയിൽ, പെരുമാറ്റം എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ സ്നേഹത്തെ നമുക്ക് വിവരിക്കുവാൻ ഇടയാകുന്നില്ലെങ്കിൽ പോലും നമുക്ക് സ്നേഹം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇൻ കൺക്ലൂഷൻ, സ്നേഹത്തിന്റെ ഗ്രേറ്റ്നെസ് എന്താണ്? വാട്ട് ഈസ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ലവ്? ലവ് ഈസ് ദ മോസ്റ്റ് എൻഡ്യൂറിംഗ്, എവർ ലാസ്റ്റിംഗ് ആയിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ദൈവിക സ്നേഹം. നമ്മൾ ഇപ്പോൾ ഇന്ന് രാവിലെ വായിച്ച മന്നായുടെ എക്സ്പ്ലനേഷനിൽ പറയുന്ന കാര്യങ്ങളാണിത്. സ്നേഹം എന്നുള്ളത് അത് എവർ എൻഡ്യൂറിംഗ് ആണ്. ഫോർ ഇറ്റ് വിൽ നോട്ട് ഫെയിൽ, വിശ്വാസം എന്നുള്ളത് അത് പ്രാക്ടിക്കലായി ആയിത്തീരുമ്പോൾ വിശ്വാസത്തിന്റെ ആവശ്യകത നമുക്കില്ലാതെയാകുന്നു. ഫെയ്ത്ത് വിൽ കം ടു എൻ എൻഡ്. പക്ഷേ പ്രത്യാശ എന്ന് പറയുന്നതോ നമ്മൾ പ്രാക്ടിക്കലായി കാണാനായി വെയിറ്റ് ചെയ്യുന്ന, നമ്മൾ വിശ്വാസം വച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ, അത് പൂർത്തീകരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് പ്രത്യാശയുടെ ആവശ്യകത ഇനിയും മുമ്പോട്ടുണ്ടാകുന്നില്ല. പക്ഷേ സ്നേഹമോ? സ്നേഹം വിൽ നെവർ എൻഡ്. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നതല്ല. ദൈവം സ്നേഹമായിരിക്കെ ദൈവത്തിന് എങ്ങനെയാണോ ഒരവസാനമില്ലാത്തത്, അതുപോലെ തന്നെ സ്നേഹത്തിനും ഒരു തുടക്കമോ ഒരവസാനമോ നമുക്ക് കാണാൻ കഴിയില്ല. ബ്രദർ റസൽ റീപ്രിന്റ്സ് 3151 കോളം 2 പാരഗ്രാഫ് 5 ഇങ്ങനെയാണ് പറയുന്നത്: Whoever therefore learns thoroughly the lessons of this present time in the school of Christ. അപ്പോൾ സ്നേഹത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ ഇപ്പോഴത്തെ നമ്മുടെ പ്രസന്റ് ടൈമിൽ പഠിക്കുന്ന ഒരു വ്യക്തി, and thus becomes well stocked with this wonderful grace of love. സ്നേഹത്തിൽ നമ്മൾ well stocked ആയി തീരുമ്പോൾ, and lays up treasure which may be his to all eternity, a great blessing to himself and to all with whom he comes in contact now, and a blessing to the world to which he will be permitted to minister during the millennium, a blessing everlasting because it is a seal of divine approval. അപ്പോൾ നമ്മൾ സ്നേഹമായിരിക്കുന്ന ആ ഒരു നിക്ഷേപം, അതിൽ വളർന്ന് ആ എവർ ലാസ്റ്റിംഗ് ആയിരിക്കുന്ന ആ ഒരു നിക്ഷേപം കൈവരിക്കുന്നവരാകുമ്പോൾ അത് നമുക്ക് ഒരു എവർ ലാസ്റ്റിംഗ് ബ്ലസ്സിംഗ് ആയിരിക്കും. നമുക്ക് മാത്രമല്ല, പക്ഷേ ദൈവരാജ്യത്തിൽ നമ്മൾ മിനിസ്റ്റർ ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും ആ സ്നേഹത്തെ അനുഭവിക്കുവാനും അതിനെ രുചിച്ചറിയുവാനും അങ്ങനെ ദൈവം ആരാണെന്ന് മനസ്സിലാക്കുവാനും ദൈവത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും ഇടയാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ സമയത്തിന്റെ അഭാവത്തിൽ സ്നേഹത്തിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയാൻ കഴിഞ്ഞുള്ളൂ. സ്നേഹമെന്ന ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുവാനാണെങ്കിൽ അനേകം കാര്യങ്ങളുണ്ട്. പക്ഷേ പറഞ്ഞതുപോലെ സമയത്തിന്റെ ചില അഭാവങ്ങളുണ്ട്. അപ്പോൾ സ്നേഹമെന്നത്, അതിനെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് റിമൈൻഡ് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ എന്റെ വിഷയത്തിൽ നിന്ന് വിരമിക്കുകയാണ്. സ്നേഹമെന്നത് ദൈവത്തിന്റെ കമാൻഡ്മെന്റ് ആണ്. ഒരു പുതിയ സൃഷ്ടിക്ക് സ്നേഹമെന്നത് ദൈവത്തിന്റെ കമാൻഡ്മെന്റ് ആണ്. നമുക്കറിയാം ക്രിസ്തുയേശു നമുക്ക് രണ്ട് കൽപ്പനകളാണ് തന്നിരിക്കുന്നത്. അത് രണ്ടും സ്നേഹത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ സ്നേഹം എന്നുള്ളത് ദൈവികമായിരിക്കുന്ന ഈ അഗാപേ ലവ് ഒരു പുതിയ സൃഷ്ടിക്ക് തന്റെ കമാൻഡ്മെന്റ്സ് ആണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ തന്നെ അഗാപേ ലവ്, ഈ ഒരു അഗാപേ ലവ് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ ദൈവത്തിന്റെ വേലയ്ക്കായി നമ്മളെ തന്നെ ചുടുവാൻ ഏൽപ്പിച്ചാൽ പോലും ഈ സ്നേഹത്തിന്റെ അഭാവത്തിൽ അതൊന്നും ഇല്ല എന്നുള്ളതാണ്. വി ആർ മിയർ ബാങ്ക്റപ്റ്റ് വിത്തൗട്ട് ലവ്. അപ്പോൾ മറ്റെന്തും നമ്മൾ കൈവരിച്ചാലും സ്നേഹം നമ്മൾ കൈവരിക്കുന്നില്ലെങ്കിൽ വി ആർ മിയർ ബാങ്ക്റപ്റ്റ്. അതിനാൽ നമുക്ക് എപ്പോഴും ഓരോ നിമിഷവും ഈ ഒരു ദൈവിക സ്നേഹത്തിൽ വളരുവാനും അതിന്റെ ആ ഒരു ആത്മാവിന്റെ ഫലങ്ങൾ, 9 കാര്യങ്ങൾ നമ്മളിവിടെ സൂചിപ്പിച്ചു, അതിലൊക്കെയും നമുക്ക് വളരുവാനും പ്രവർത്തിക്കുവാനും ഈ ഒരു സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആത്മീയ കുടുംബത്തിലും ആത്മീയ ഭവനത്തിലും ആയിരിക്കുവാനും, അതുപോലെ തന്നെ ഈ ലോകത്തിൽ വെളിച്ചമായി ഇപ്പോഴും അന്ധകാരത്തിൽ ആയിരിക്കുന്നവർക്ക് വെളിച്ചമായി തീരുവാനും ദൈവം ഇടയുണ്ടാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ കൂടി വരുവാൻ ഇടയാക്കിയ ഓരോരുത്തർക്കും, അതുപോലെ തന്നെ ഇവിടെ നിന്ന് പല വളരെയേറെ കിലോമീറ്ററുകൾ സഞ്ചരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് കൂടി വരുവാനും, അതുപോലെ തന്നെ ഈ ഒരു ആത്മീയ കുടുംബത്തിലായിരിക്കുവാനും അതിന്റെ സന്തോഷത്തിൽ പങ്കുചേരുവാനും ഇടയാക്കിയ ഓരോരുത്തർക്കും എന്റെ നന്ദി അർപ്പിക്കുന്നു. ഇവിടെ ഇന്ന് പറഞ്ഞ ആ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എന്ത് കുറവുണ്ടായാലും എത്രത്തോളം നമ്മൾ കഷ്ടം സഹിക്കേണ്ടി വന്നാലും ഇങ്ങനെ ഒരു ഒരേ ഐക്യത്തിലും ഒരേ ആത്മാവിലും നമുക്ക് കൂടി വരുവാനും ഈ ഒരു സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം ആയിരിക്കുവാനും നമുക്കിടയാകുകയുള്ളൂ എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ ദേവൻ താമേ ഇന്ന് വാർത്തകളായി ആശീർവദി ഭാരകെ.
நன்றி சகோதரர்களே. விசுவாசம், அன்பு, நம்பிக்கை, இந்த மூன்று தலைப்புகளில் சகோதரர்கள் தேவனுடைய வார்த்தைகளை நம்ம தீலே பகிர்ந்து கொண்டிருக்கிறார்கள். அவர்கள் பேசினதை நாம் கேட்டிருக்கிறோம். இன்னும் மேலும் அவர்கள் ஆவிக்குரிய ஜீவியத்தில் வளர நம்முடைய ஜபங்களில் அவர்களுடைய வளர்ச்சிக்காக நாம் வேண்டுதல் செய்வோம். கோட்டயம் பரிசுத்தவான்களுக்காக. அன்புக்குரிய சகோதர சகோதரிகளே, இப்பொழுது இந்த முதலாவது பகுதியில் நாம் முடிவுக்கு வரோம். இப்போ உங்களுக்கு டீ பிரேக், அதாவது தேநீர் நேரம். அதற்கு முன்பாக ஒரு சில மிக முக்கியமான அறிவிப்புகள் இருக்கு, தயவு செய்து செவி கொடுக்கும்படியாக கேட்டுக்கொள்கிறோம். இப்போ முடிஞ்ச உடனே நாம் அனைவரும் அந்த வெளியே நிற்கிற அந்த கிரவுண்டுக்கு வரும்படியாக சகோதரர்கள் கேட்டிருக்கிறாங்க. நம் அனைவரையுமாக ஒரு போட்டோ எடுக்க, புகைப்படம் எடுக்க சகோதரர்கள் விருப்பம் தெரிவிச்சிருக்கிறாங்க. அதனால நாம் அனைவரும் ஒத்துழைப்பு கொடுப்போம். போயிட்டு வந்ததுக்கு அப்புறமாக டீ சாப்பிட்டுக்கலாம். டீ சாப்பிட்டோம்னா நேராயிடும். அதனால எல்லாரும் போட்டோக்கு உதவ எல்லாரும் போய் சேர்ந்து நம்ம ஐக்கியத்தோடு நின்று போட்டோக்கு போஸ்ட் கொடுத்துட்டு கிரவுண்டுக்கு போயிடலாம். கிரவுண்டில் சகோதரர்கள் ஏற்பாடு பண்ணிட்டு இருக்காங்க, அங்க போயிடலாம். அங்க போட்டோ எடுத்துட்டு அதற்கப்புறமாக டீ பிஸ்கட் அரேஞ்ச் பண்ணிருக்காங்க, நாம் அதை என்ன பங்கெடுக்கலாம். இன்னொரு மிக முக்கியமாக அறிவிப்பு, அன்புக்குரிய சகோதர சகோதரிகளே, நீங்க வெளியூர் செல்லக்கூடிய சகோதர சகோதரிகள் நீண்ட தூர பிரயாணம் போக வேண்டியிருப்பதனால் உங்களுக்கு உணவு தேவைப்படும் பட்சத்தில் இது சம்பந்தமாக சகோதரர் லாரன்ஸ் அவர்களை நீங்கள் தொடர்பு கொள்ளலாம். நீண்ட தூர பிரயாணம் போகிறதுனால இரவு உணவுக்கான வாய்ப்புகள் குறைவாக இருக்கும் பட்சத்தில் இரவு உணவு தேவை என்று நீங்கள் விரும்பினால் சகோதரர் லாரன்ஸ் அவர்களை நீங்கள் தொடர்பு கொள்ளலாம். ஒரு அருமையான ஏற்பாடு பண்ணியிருக்கிறாங்க, நீங்க அதை கவனத்தில் கொள்ளவும். அப்புறமாக நேற்று இரவு தங்கின ரூம்ல தங்கியிருந்த சகோதர சகோதரிகள், அந்த ரூம் வெக்கேட் பண்ணிட்டு வந்திருக்கிற நீங்க, அதாவது பூட்டிட்டு வந்திருக்கிற நீங்க, உங்ககிட்ட கீ சாவி இருந்ததுன்னா நீங்க அதை சகோதரர் ஜேசுராஸ் அவர்கள்ட்ட நீங்க கொடுக்கும்படியாக கேட்டுக்கொள்கிறோம். ரூம் பூட்டிட்டு சாவி உங்க கையில இருந்ததுன்னா சகோதரர் ஜேசுராஜ் அவர்களிடம் நீங்கள் அதை கொடுக்கும்படியாகவும் நம்ம கேட்டுக்கொள்கிறோம். இதற்கு நீங்க ஒப்புதல் கொடுக்கும்படியாக உங்களுக்கு முன்பாக கேட்டுக்கொள்கிறோம். நம்பக்கூடிய சகோதர சகோதரிகளே, இரவு உணவு எவ்வளவு தேவை என்பதை நீங்க இப்போது சொன்னாதான் அது சரியாக உங்களுக்கு பார்சல் பண்ணி வைக்க முடியும். ஒருவேளை போகும்போது அவசரப்பட்டுட்டு கிடைக்காம போக வாய்ப்புகள் உண்டு, ஏன்னா தயார் பண்ண முடியாது. ஒருவேளை நீங்க உங்களுடைய தேவைகள் என்ன என்று, எத்தனை பேர் ஒரு எக்லேசில், எத்தனை பேர் நாங்க போறோம் அப்படின்னு சொல்லிட்டு நீங்க அந்த நம்பர்ஸ் கொடுத்தீங்கன்னா சகோதரர்கள் ஆயத்தம் பண்ணி வைப்பாங்க. இந்த வேண்டுதல், இது நம்ம கிட்ட இந்த ஒத்துழைப்பு கொடுத்திருக்காங்க, நமக்கும் இது மிகவும் பிரயோஜனமானது, நீங்க கை கொள்ளும்படியா கேட்டுக்கிறோம். இப்போ நாம் அனைவரும் இந்த டீ பிரேக்கு நாம் கலைந்து செல்லலாம். கார் மட்டும் டூ வீலர்ல வந்திருக்கிறவங்க, வேன்ல வந்திருக்கிறவங்க, அந்த வண்டிகளை கொஞ்சம் அப்புறப்படுத்தினீங்கன்னா அந்த கிரவுண்டில் நின்று போட்டோ எடுக்க கொஞ்சம் வசதியா இருக்கும். யார் யார் அப்படி வந்திருக்கிறீங்களோ அவர்கள் தாங்கள் அல்லது தாங்கள் அழைத்து வந்திருக்கிற அந்த டிரைவர்கள்ட்ட நீங்க கொஞ்சம் சொல்லி அந்த வண்டிகள் கொஞ்சம் அப்புறப்படுத்தினீங்கன்னா போட்டோ எடுக்க கொஞ்சம் உதவியா இருக்கும். நாம் அனைவரும் போட்டோ எடுப்பதற்காக கலைந்து செல்லலாம். அதற்கு பிற்பாடு டீ நாம் பெற்றுக்கொள்ளலாம். அன்புக்குரிய சகோதர சகோதரிகளே, இப்பொழுது இந்த